And chapter 4. In verse 15 it says, speaking the truth in love, we are to grow up in all aspects unto Him who is the head, even Christ. There are many areas or aspects mentioned here in which we are to grow up. Just like in our human body, there are many, many parts, and you can have one part functioning very well and another part not functioning well. We can have a person with good hearing who's got bad eyesight. Or we can have someone whose legs are strong or hands are weak or vice versa. And if we had children like that, we would not, we would not be happy that some parts are strong. We would want every part of their body to be healthy. Even if one ear is a bit deaf, we'd be concerned. One ear. We would be concerned. Or if one eye was a little weak, we'd be concerned.
നമ്മുടെ കണ്ണിന്റെ ഏതെങ്കിലും ഒരു കണ്ണെങ്കിലും കാഴ്ച കുറവാണെങ്കിൽ നമുക്ക് അല്പം വിചാരം ഉണ്ടാകും.
We want for our children every part of their body to be working healthy and strong.
നാം ആഗ്രഹിക്കുന്ന നമ്മുടെ കുട്ടികളുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും വളരെ നന്നായിട്ട് പ്രവർത്തനമുള്ളതായിരിക്കണമെന്നാണ്.
We want our own bodies also to be like that.
നാമും നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും അങ്ങനെ തന്നെ പ്രവർത്തിക്കണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്.
Our spiritual life must also be like that.
നമ്മുടെ ആത്മീയ ജീവിതവും അതുപോലെ തന്നെ ആയിരിക്കണം.
If you go to a doctor for a checkup, a total medical checkup.
നാം ഒരു ഡോക്ടറിന്റെ അടുക്കൽ ഒരു മുഴുവൻ വൈദ്യ ചികിത്സയ്ക്കായിട്ട് അല്ലെങ്കിൽ പരിശോധനയ്ക്കായിട്ട് കടന്നു പോകുന്നുവെങ്കിൽ,
He will examine every part of our body from head to foot.
നമ്മുടെ തല മുതൽ പാദം വരെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും നന്നായിട്ട് പരിശോധിക്കും.
Every internal organ,
നമ്മുടെ ആന്തരികമായ അവയവങ്ങൾ പരിശോധിക്കും.
Blood and everything about us,
നമ്മുടെ ശരീരത്തിലെ രക്തവും നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെ കുറിച്ചും പരിശോധിക്കും.
And he'll tell us, well, these areas are all strong, but these particular areas are weak.
എന്നിട്ട് ഡോക്ടർ ഇപ്രകാരം പറയും, ശരീരത്തിന്റെ ഇത്തരം ഭാഗങ്ങൾ ബലപ്പെട്ടിരിക്കുന്നു, എന്നാൽ ഇത്രയും ഭാഗങ്ങൾക്ക് പോരായ്മയുണ്ടെന്ന് പറയും.
And we would all be ready to take any medicine or treatment, whether it is for diabetes or blood pressure or whatever it is, the area where we...
എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ എവിടെയാണ് ബലഹീനപ്പെട്ടിരിക്കുന്നത്, ഒരുപക്ഷെ ഡയബറ്റീസോ മറ്റ് എന്തെങ്കിലും അസുഖങ്ങളാണെങ്കിൽ അതിനെ തക്കതായ
See, if a person is very healthy in every area of his, very strong and healthy, good eyesight, good ears, good hearing, but he's got diabetes.
ഒരു മനുഷ്യന് നന്നായിട്ട് ആരോഗ്യമുണ്ടെന്നിരിക്കട്ടെ, നല്ല കാഴ്ചശക്തി, നല്ല കേൾവിശക്തി എല്ലാം നല്ലതാണെന്നാൽ ഡയബറ്റിക്കിന്റെ അസുഖമാണെങ്കിൽ
he won't be happy.
ആ മനുഷ്യൻ ഒരിക്കലും സന്തോഷിക്കാൻ സാധ്യതയില്ല.
He want to take regular treatment every day so that his diabetes is under control.
അങ്ങനെയുള്ള വ്യക്തിക്ക് ഡയബറ്റിക്സ് കൺട്രോൾ ആകുന്നതിന് വേണ്ടി എല്ലാ ദിവസവും മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും.
ബിക്കോസ് ഓൾ ഓഫ് അസ് ഡിസയർ ടു ബി ഹെൽത്തി ഇൻ എവരി ഏരിയ.
നാം എല്ലാവരും ആഗ്രഹിക്കുന്ന എല്ലാ ഭാഗങ്ങളും നല്ല ആരോഗ്യമുള്ളവരായിട്ടാണ്.
ഐ ഫൈൻഡ് ദാറ്റ് ഈവൻ ദോ മോസ്റ്റ് ബിലീവേഴ്സ് സേ ദാറ്റ് our spiritual life is more important than our physical life,
yana kandirikkunnathu palarum avare bhautika idinekkalum aathmeeya karyamana mundu lokanu parayunnathu polum
in practical life we find them paying much more importance to their physical life than their spiritual life.
Anganeyulla aalukal avare bhautika jeevithathil aathmeeya jeevithakkal koodala mundukam kodukkunnathu bhautikamaya jeevithathuma shailikku vendiyanu.
We give importance to our spiritual life, otherwise we wouldn't be here this evening.
Nama aathmika jeevithana paadhaanam kodukkunnavaraana anekku nam oru varsham ivide kadannu varugillayirunnu.
But it's like like the seesaw on which children sit.
Ennala aa kuttigal irikkunna aa seesaw poleyaana.
When we begin our Christian life, all the weight is on one side, that is our physical life is the only thing that's important for us.
Nama kriste jeevithana aarambathil ethum ulla bhaaram ullathu nammalaana.
And our physical life,
nammude physical life nana,
and that side of the seesaw goes down.
How pasuthulla aa seesaw taalekku povunu.
Then we accept Christ and we begin to give a little importance to the spiritual life, which is the other side of the seesaw.
Yesu Christune rakshavai sigircha aa spiritual life na pradhanam koduthu varumbodu
a little weight comes on the other side.
Mattey vasutha korchulla bhaaram varunu,
but the seesaw is still down like this because physical life is still more important for us.
Seesaw appolum nammude physical life ne koodla pradhaanam kodukkunnu.
Money, material things, our body,
dhanam, bhautika nanmagal, nammude shariram, idellam thanne.
Then as we grow, we give more and more importance and the seesaw begins to move up.
Nama valarnu varumbodum kristiya jeevithana pradhaanam kodukkunna anusarichu maruvashatha seesaw പൊങ്ങിക്കൊണ്ടേയിരിക്കുന്നു.
It's not that we got to ignore our physical condition.
നാമ നമ്മുടെ ആ ഫിസിക്കൽ നിലവാരങ്ങൾ നമ്മൾ പരിഗണിക്കുന്നതാണല്ല പറയുന്നത്.
But we can say that a man's really beginning to become spiritual when the seesaw has become level and is beginning to tilt the other way. Then he's beginning to become spiritual.
സീസോ എപ്രകാരം ഒരു നല്ല ബാലൻസ് ഒരേ നിലവാരത്തിൽ വരുന്നോ.
No. When it becomes level and then tilts the other way.
Levelil vandatta inda maru bhagam thaalekku varumbolana serikku me jeevithana aaravam kurikkum.
That's something which I know about myself and you know about yourself.
Adhaane enne kurichu enikkum ningale kurichu ningalkkum ariyaavunna oru kaaryam.
I don't know about you and you don't know about me.
Enikku ningale kurichu ningalkku enne kurichu ariyaavunnathiyum kaliyilla.
But you know how much importance you give to the spiritual as opposed to the physical in your life.
എന്നാലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെ കുറിച്ച് അറിയാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ആത്മീയ ജീവിതത്തിലാണോ ഭൗതിക ജീവിതത്തിലാണോ.
I told you how in our physical life we would be concerned about being healthy in every area, and even if we have slight loss of hearing we would do something about it.
ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മുടെ ശരിക്കൊരല്പം കേൾവിക്കുറവാണെങ്കിൽ നാം എത്രത്തോളം അതിനെത്തക്കതായ പരിഗണനകൾ കൊടുത്ത്
മുൻപോട്ട് പോകണം.
നമ്മുടെ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളെല്ലാം നന്നായിട്ട് പ്രവർത്തിച്ചാലും നമുക്ക് ഒട്ടും
സന്തോഷിക്കണം.
നിങ്ങൾ എത്ര പേര് സന്തുഷ്ടരായിരിക്കും നിങ്ങളുടെ ചെവിക്ക് അല്ലെങ്കിൽ ഒരു ചെവി കേൾക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ.
Even though every other part of your body is functioning perfectly and your other ear is perfect.
നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും മറ്റേ ചെവി നന്നായിട്ട് പ്രവർത്തിക്കുന്നെങ്കിൽ പോലും തന്നെ.
I mean, even when we get wax in our ear we want to clean it out.
നമുക്കറിയാവുന്ന നമ്മുടെ ചെവിക്കകത്ത് ചെവിക്കായ വരുമ്പോൾ പോലും തന്നെ നമുക്ക് അത് എടുത്തു കളയുവാനായിട്ട് ആഗ്രഹമുണ്ട്.
That's how concerned we are about our physical health.
അത്രത്തോളം നാം നമ്മുടെ ഭൗതിക ശരീരത്തെ കുറിച്ച് നാം കരുതലുള്ളവരാണ്.
We're not happy saying 99% my body is functioning okay but one eye is a bit defective.
നാം ഒരിക്കൽ പോലും ഇങ്ങനെ പറയുവാൻ സന്തുഷ്ടരായിരിക്കില്ല. എന്റെ ശരീരത്തിൽ 98% ഭാഗവും നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്നാൽ എന്റെ കണ്ണിൽ അല്പം കാഴ്ച.
Yeah, I'm getting a little blind in one eye but that's not serious because 99% my body is okay.
എന്റെ കണ്ണിൽ അല്പം കാഴ്ച കുറയുന്നു എന്നാൽ 98% എന്റെ കണ്ണിന്റെ ഒരു കണ്ണിന്റെ കാഴ്ച അല്പം കുറയുന്നു, ബാക്കി ശരീരത്തിൽ എല്ലാ ഭാഗവും നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ആരും
സന്തുഷ്ടരായിരിക്കും.
നാം അത്രത്തോളം കുറിച്ച്
കരുതലുള്ളവരായിരിക്കും.
എന്നാൽ ഇപ്പോൾ നമുക്ക് പരിശോധിക്കാം നാമ എത്രത്തോളം ആത്മീകരാണ്.
ഹൗ ഇസ് ഇറ്റ് ഡു വി ഹാവ് ദ സെയിം കൺസേൺ വെൻ ഇറ്റ് കംസ് ടു അവർ സ്പിരിച്വൽ ലൈഫ്?
നമ്മുടെ ആത്മീയ ജീവിതത്തിലും എത്രത്തോളം നിങ്ങളെ കരുതലുള്ളവരാണ്, എത്രത്തോളം നിങ്ങളെ ആദരിക്കുന്നവരാണ്?
Think of the seesaw.
ആ സീസോയെ തന്നെ പറ്റി ചിന്തിക്കുക.
Where the spiritual begins to become more important than the physical.
ആ ഭൗതികത്തെക്കാളും ആത്മീയം കൂടുതലായിട്ട് പ്രാധാന്യമുള്ള ഒരു സമയം.
That means if I'm concerned about one eye becoming blind, I'm much more concerned if one little thing in my spiritual life is wrong. If one eye is becoming blind
and there ore kannada kaalcha korayunnu
and I'm concerned,
yana karunu yana ane chindikunnavara,
then if one thing is wrong in my spiritual life,
ende ende aathmeeya jeevathile oru cheriya
kaaryam
polum oru kaaryam polum,
I'd be concerned.
Yana athar tholam chindikunnavara karunu,
then I can say
angane aanengil enikku parayan pattum,
I value my spiritual life more than my physical.
Angane aanengil angane ullo parayan kaliyum. എന്റെ ആത്മീയ ജീവിതം ഞാൻ ഭൗതിക ജീവിതത്തെക്കാളും വിലമതിക്കുന്നു.
ഐ സ്റ്റിൽ ഹാവ്ന്റ് ബിക്കം സ്പിരിച്വൽ.
ഞാൻ എന്തൊക്കെ ആത്മീയനായി തീർന്നിട്ടില്ല, പക്ഷേ
ഐ എം ഓൺ മൈ വേ ടു ബിക്കമിംഗ് സ്പിരിച്വൽ.
ഞാൻ ആത്മീയനാകാനുള്ള ഒരു വഴിയിലേക്കുള്ള യാത്രയിലാണ് ഞാൻ.
ദി സീസോ ഈസ് ടിൽറ്റിംഗ് ഇൻ ദി അദർ വേ നൗ.
ആ സീസോ മറുഭാഗത്തേക്ക് ഇങ്ങനെ
കാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് ഓൺ ഇറ്റ്സ് വേ.
അത്
ബിക്കം ഹെവിയർ ആൻഡ് ഹെവിയർ ഓൺ ദാറ്റ് സൈഡ്.
മറ്റേ സൈഡ് ഭാരമുള്ളതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു.
That is true spirituality. So here it speaks about growing up in all aspects unto Christ. That means it's related, speaking about the truth in verse 15. There are so many aspects of Christ.
യേശുക്രിസ്തുവിനെ കുറിച്ച് പല കാര്യങ്ങളുമുണ്ട്.
ആൻഡ് ഐ ഹാവ് ടു ഗ്രോ അപ്പ് ഇൻ ഓൾ ആസ്പെക്ട്സ് അൺ ടു ഹിം.
ഞാൻ ആ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളർന്നു വരുവാൻ ഇടയായി തീരണം.
ദെൻ ഓൺലി ഐ ബിക്കം ട്രൂലി സ്പിരിച്വൽ.
അങ്ങനെയെങ്കിൽ മാത്രമേ എനിക്ക് യഥാർത്ഥത്തിൽ ആത്മീയനായി തീരുവാൻ കഴിയുകയുള്ളൂ.
വേർ ഓൾ സൈഡ്സ് ഓഫ് മൈ ലൈഫ്, ഓൾ സൈഡ്സ് ഓഫ് മൈ സ്പിരിച്വൽ ലൈഫ് ആർ ഗ്രോയിങ്.
എന്റെ ആത്മീയ ജീവിതത്തിന്റെ എല്ലാ നിലവാരങ്ങളും വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം.
സോ like they tell older people, once you become 50 years old and more, you must have a regular medical check up.
Pare pagamakkar parayunnathu pole 50 vayasu adhimayi kelimbol shariyayathu check up ningal
thaavashyam. Good to have a medical check up every year once you are 50 years old.
Ingane parayunnathu 50 vayasu kelinjal ella varshathilum ningal oru medical check up nadathirikkanam.
The Christian life is different. Then once you're born again, you need to have a regular medical check-up almost every day.
വീണ്ടും ജനനം പ്രാപിച്ചതിന് ശേഷമായിട്ട്
spiritual check-up.
വീണ്ടും ജനനം പ്രാപിച്ചതിന് ശേഷമായിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് ആത്മീയമായിട്ട് ഒരു പരിശോധന നിങ്ങൾക്ക് ആവശ്യമാണ് എല്ലാ ദിവസവും തന്നെ.
Because the Bible says it takes only 24 hours to become a backslider.
വചനം പറയുന്നത് ഒരു പിന്മാറ്റക്കാരനാകുമെങ്കിൽ 24 മണിക്കൂർ മതി എന്നാണ്.
That's Hebrews 3:13.
എബ്രായ ലേഖനം 3:13 ൽ
അങ്ങനെ പറയുന്നു. Exhort one another every day. If you do not, you do not encourage one another every day, your heart will be hardened through the deceitfulness of sin. How long does it take for your heart to be hardened? According to that verse, one day, 24 hours.
ആ വാക്യം വെച്ച് നോക്കുമ്പോൾ 24 മണിക്കൂർ ഒരു ദിവസം മാത്രം മതി.
Other people may see the backsliding only after 5 years.
മറ്റുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിലെ പിന്മാറ്റം ഒരുപക്ഷെങ്കിൽ 5-6 വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്.
I've heard of people who have had cancer in their body for 5 years before they discover the first symptom of it.
ഞാൻ കേട്ടിട്ടുണ്ട് അർബുദ രോഗം പിടിച്ചവരെ ഏതാണ്ട് 5-6 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആ രോഗത്തിന്റെ അണുക്കൾ അവരെ ബാധിച്ചിട്ടുണ്ടായിരുന്നു.
So it's possible for something to begin in our life and other people may not know it for 5 years.
Adonda ingeneyum sambhavikka nammude jeevithathile chiravakke aarambichittu mattullavaru vachangale kaanunnathum kelkkunnathum 5-6 varshangalukku shesham aagam.
And just like we would seek to build up the areas of our life that are weak,
nama ethra tholam nammude aa shariyathile meligina avayavangala വളർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു.
You know, like if a person's eyesight is weak, the doctor would prescribe some medicine.
ഒരാളുടെ കണ്ണിന്റെ കാഴ്ചക്കുറവാണെങ്കിൽ ഡോക്ടർ ചില മരുന്നുകൾ
If his liver has a problem, he prescribes some other medicine.
കരളിന് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ മറ്റു ചില മരുന്നുകൾ ഏൽപ്പിച്ചു കൊടുക്കും.
Hands are weak, he probably needs some physiotherapy.
കരങ്ങൾ ബലഹീനമാണെങ്കിൽ ഒരുപക്ഷേങ്കിലും ഫിസിയോതെറാപ്പി ആവശ്യമായിട്ട് വന്നേക്കാം.
So there are different treatments for different parts of the body.
ശരീരത്തിന്റെ അവയവങ്ങൾക്ക് പല വ്യത്യസ്തമായ ചികിത്സകൾ ആവശ്യമാണ്.
And if a man is doing a regular check up and taking the treatment the doctor prescribes, he can live a healthy life.
എന്നാൽ ഒരു വ്യക്തി ശരിയായിട്ട് ആ ചികിത്സകളെ നോക്കുകയും ശരിയായിട്ട് മരുന്ന് കഴിക്കുകയും ചെയ്യുന്നുവെങ്കിൽ
The healthier you are, the more useful we can be to people around us.
നിങ്ങള് എത്രത്തോളം ആരോഗ്യമുള്ളവരായി തീർന്നോ അത്രത്തോളം നിങ്ങൾക്ക് ചുറ്റുപാടുള്ളവർക്ക് പ്രയോജനപ്പെടുവാൻ
സാധിക്കും. It's exactly the same spiritually.
അതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതം.
But if I know what area I'm defective,
ബലഹീനമായ വശം എനിക്ക് അറിയാൻ കഴിയുന്നുവെങ്കിൽ
Then I can work on that area.
എനിക്ക് എന്നാൽ അങ്ങനെയാണെങ്കിൽ ആ ഏരിയയിൽ എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും.
And really work on it until that becomes strong.
അത് ബലപ്പെടുന്നത് വരെയും എനിക്ക് അതിൽ പ്രവർത്തിക്കുവാനായിട്ട് മരുന്ന് കഴിക്കുവാനായിട്ട് കഴിയും.
But what I've discovered of Christians in every denomination.
ഞാൻ കണ്ടുപിടിച്ച ഒരു കാര്യമുണ്ട് ക്രിസ്തീയ ലോകത്തിലെ ഒട്ടുമിക്ക ആളുകളും
I think we're doing the same in our church too.
നമ്മുടെ സഭയിലും അത് തന്നെയാണ് ചെയ്യുന്നത്.
Is we have certain strong points. Every church has got its strong points.
നമുക്ക് ചില ബലപ്പെട്ടമായ ചില കാര്യങ്ങളുണ്ട്. എല്ലാ സഭയ്ക്കും അതിന്റേതായ ശക്തമായ
And they keep on strengthening their strong points.
ആ ബലപ്പെട്ട കാര്യങ്ങൾ വീണ്ടും ബലപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു.
It's already quite strong.
അത് ബലപ്പെട്ട് തന്നെയാണ്.
And they keep on developing those points more and more and more.
എന്നാൽ ആ കാര്യങ്ങൾ തന്നെ വീണ്ടും ബലപ്പെടുത്തി
And certain other aspects of Christ like mentioned here.
എന്നാൽ ആ ക്രിസ്തുവിന്റെ മറ്റു ചില ആ ആസ്പെക്ട്സ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നു.
They know they are weak. They ignore it completely.
അവർക്കറിയാം അവർ ബലഹീനരാണ് എന്നാൽ ആ കാര്യങ്ങൾ അവർ പാടെ തള്ളിക്കളയുന്നു.
If you want to know the foolishness of that,
നിങ്ങൾക്ക് അതിന്റെ പോഷത്രം അറിയണമെന്നുണ്ടെങ്കിൽ
It's like this, a man who's got perfect eyesight.
പൂർണ്ണമായിട്ട് കണ്ണിന് ആ കാഴ്ചയുള്ള വ്യക്തി
But he's got weak legs.
എന്നാൽ ആ കാലുകളെ ബലഹീനമായ
Instead of strengthening his legs,
കാലുകളെ ബലപ്പെടുത്തുന്നതിന് പകരമായിട്ട്
He keeps on doing eye exercises.
ആ കാലുകൾ ബലപ്പെടുത്തുന്നതിന് പകരമായിട്ട് കണ്ണിന് പിന്നെയും കാഴ്ച
വർദ്ധിക്കുവാനാണ്
ആ മനുഷ്യന് കണ്ണിന് ആവശ്യമായ കണ്ണിന്റെ കാഴ്ച വർദ്ധിപ്പിക്കാൻ ആവശ്യമായ
That's the foolishness.
അതാണ് മടങ്ങുന്നത്
of keeping on strengthening areas we are already strong in.
നാമ ഏതു ഭാഗങ്ങൾ ബലപ്പെട്ടിരിക്കുന്നു വീണ്ടും ബലപ്പെടുത്തുന്നതിനുള്ള മടയത്തനമാണ് അത് കാണിക്കുന്നത്.
And the other foolishness I see among Christians.
മറ്റ് ക്രിസ്തീയ ആ ക്രിസ്തീയരുടെ ഇടയ്ക്ക് പോഷത്രം ഞാൻ കാണുന്നത്
And that includes our church also.
നമ്മുടെ സഭയിലും അതും കാണുന്നുണ്ട്
Is that it's much easier to see where other people are weak than where we are weak.
മറ്റുള്ളവർ എവിടെ ബലഹീനപ്പെട്ടിരിക്കുന്നു അത് കാണുന്നതാണ്
ഓ ദോസ് പീപ്പിൾ ഡോണ്ട് എംഫസൈസ് ഹോളിനെസ്
ഓ അല്ലെങ്കിൽ ആ ആളുകൾ മറ്റേ ഗ്രൂപ്പുകാര് വിശുദ്ധീകരണത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല
ദാറ്റ്സ് റൈറ്റ്
അത് ശരി തന്നെയാണ്
ഓ ദേർ ആർ എ ഗ്രൂപ്പ് ഗോട്ട് എ റോങ് ആറ്റിറ്റ്യൂഡ് ടു മണി
എന്നാൽ മറ്റൊരു ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് ധനത്തോട് ഒരു തെറ്റായ മനോഭാവം
കാണുമായിരിക്കും
അതും ശരി തന്നെയാണ്
ബട്ട് ഇഫ് വി ജസ്റ്റ് ഡിസ്കവർ എവറിതിങ് ഈസ് റോങ് വിത്ത് എവരിബഡി എൽസ്
എന്നാല് നാമ മറ്റുള്ളവർ നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് ആ തെറ്റുകൾ മാത്രം കുറവുകൾ മാത്രം
കണ്ടുപിടിക്കുകയാണ്
നാമ അവരെ മാറ്റുവാനായിട്ട് പോകുന്നില്ല
എനിക്ക്
നാമ പറയുന്നത് എന്തും തന്നെ ആരും അവർ കേൾക്കുവാൻ പോകുന്നില്ല ദുഃഖകരമായ സത്യം എന്ന് പറയുന്നത് നാമ നമ്മെ തന്നെ നന്നാക്കുവാനായിട്ടും ശ്രമിക്കുന്നില്ല
ദിസ് ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫൂളിഷ്നെസ്സ് ഐ ഫൈൻഡ് അമംഗ് ക്രിസ്ത്യൻസ്
ഇത് ക്രിസ്ത്യാനികളുടെ കാണുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഞാനിത് കാണുന്നു
സോ യു നോ വാട്ട് വി നീഡ് ടു ഡു ഇൻ അവർ ചേർച്ച്
അതുകൊണ്ട് നിങ്ങൾക്കറിയാമോ എന്താണ് നാം നമ്മുടെ
ഇൻഡിവിജ്വലി
നാം ഓരോരുത്തരും വ്യക്തിപരമായി
When we say church, we can't say it's not something we can all do together.
നാമ സഭ എന്ന് പറയുമ്പോൾ നാം എല്ലാവർക്കും ഒരുമിച്ച് ഒരേപോലെ ചെയ്യാൻ
പറ്റും ഇൻഡിവിജ്വലി
നാം ഓരോരുത്തരും വ്യക്തിപരമായിട്ട്
ചെയ്യേണ്ടത് ലോർഡ് വാട്ട് ആർ ദി ഏരിയസ് ഓഫ് മൈ ലൈഫ് വേർ It's going really well spiritually.
കർത്താവോട് ഇങ്ങനെ ചോദിക്കണം കർത്താവേ എന്റെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ട് പോകുന്ന കാര്യങ്ങൾ ഏരിയാസ് എവിടെയൊക്കെയാണ്
When it's about growing up in all aspects unto Christ, what are the aspects of my life where I'm not growing up?
ഇങ്ങനെ ചോദിക്കണം കർത്താവേ ആ വളർന്നു വരുന്ന ഇടയാണെന്ന് ഏതൊക്കെ ഇടങ്ങളിലാണ് ഞാൻ വളർന്നു വരാതിരിക്കുന്നത്
For example, it's easier to see faults in other people, so we'll start with other people.
ഉദാഹരണമായിട്ട് മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്.
So we'll start with other people.
അതുകൊണ്ട് നാം മറ്റുള്ളവരിൽ ആദ്യമേ
that will help us to see our own faults more easily.
അതുകൊണ്ട് നമ്മുടെ കുറവുകൾ കണ്ടുപിടിക്കാൻ
സാധിക്കും. For example, some people may be very strong in evangelism, reaching the lost.
ചില ആളുകൾ നഷ്ടപ്പെട്ടവരുടെ അടുക്കിലേക്ക് സുവിശേഷം കൊണ്ടെത്തവനായിട്ട് വളരെ മുൻപന്തിയിലായിരിക്കും.
That's important.
അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
Jesus did it.
യേശു ക്രിസ്തു അത് ചെയ്തു.
And Jesus said it. He said, going to all the world, preaching the gospel to all creation.
യേശു ക്രിസ്തു അത് തന്നെ പറഞ്ഞു, ഭൂലോകത്തിൽ സകല ജാതികളോടും സുവിശേഷം പറയാനുള്ള.
And he did it also in his life.
യേശു ക്രിസ്തു തന്റെ ജീവിതകാലത്ത് അത് ചെയ്യുക തന്നെ ചെയ്തു.
So that's a very important aspect of the Christian life.
ക്രിസ്തീയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
But you know, some people can do that so much.
ചില ആളുകൾക്ക് വളരെ നന്നായിട്ട് ചെയ്യുവാൻ കഴിയുമെങ്കിൽ
and not emphasize the quality of their converts.
അവർ മാറ്റം തിരിഞ്ഞു വരുന്ന ആളുകളുടെ ആ ഒരു നിലവാരം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ
without any repentance they superficially bring them
മാനസാന്തരപ്പെടാതെ ഉപരി വിപ്ലവമായിട്ട് ചില ആളുകളെ അവർക്ക്
and we can see that mistake.
നമുക്ക് അവരുടെ ആ തെറ്റുകൾ കണ്ടുപിടിക്കാനാണ്.
And it's right, your diagnosis is right, you're not making them disciples.
നിങ്ങളെ നോക്കി നിങ്ങൾ കണ്ടുപിടിച്ചത് ശരി തന്നെയാണ്.
But those fellows are not listening to you.
പക്ഷേ അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല.
What are you keeping on seeing? The fault in them. They can see it for 25 years. They're still not able to listen.
അതുകൊണ്ട് അങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് എന്ത് കാര്യമുണ്ട്? 25 വർഷം നമുക്ക് അങ്ങനെ തെറ്റുകൾ
കണ്ടുപിടിക്കുവാനായിട്ട്
നിങ്ങളെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അവരെന്തായാലും
seeing what was wrong with us, we have made a lot more progress.
എന്നാൽ നാം കഴിഞ്ഞ 25 വർഷമായിട്ട് നമ്മളുള്ള കുറവുകൾ ബലഹീനൽ കണ്ടിരുന്നെങ്കിൽ നാം കുറെ ഏറെ നന്നായി നേരുന്നു.
So Lord, what are the areas where I am strong?
കർത്താവിനോട് ചോദിക്കണം, കർത്താവേ ഞാൻ ഏതൊക്കെ ഭാഗങ്ങളാണ് ഞാൻ ബലപ്പെട്ടിരിക്കുന്നത്?
We have tried to be strong in being Christ-like.
നാം യേശു ക്രിസ്തുവിനെ പോലെ ആകുന്നതിൽ നാം അഭിമാനിക്കണം.
In character. In purity, and in overcoming sin, and we have spoken a lot in our churches about overcoming anger and the lust of the eyes.
I
don't know how many of us have succeeded after listening to it for so many years.
എനിക്കറിയത്തില്ല എത്രത്തോളം എത്ര പേര് വർഷങ്ങളായിട്ട് ഈ സന്ദേശങ്ങൾ കേട്ടിട്ട് അതിനുമേലൊക്കെ ജയം പ്രാപിച്ചു.
But anyway, we have spoken about a lot, haven't heard about it a lot.
എന്നാൽ നാം ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട്
സാധിച്ചു. Husbands and wives must speak gently to one another.
ഭർത്താവും ഭാര്യയും എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത്?
That also we heard about a lot. How much we have succeeded, I don't know.
അത് നാം ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്, എന്നാൽ ഇതൊക്കെ നാം എത്രത്തോളം ജയം പ്രാപിച്ചു എന്ന് എനിക്കറിയത്തില്ല.
But then think of other areas in our life where we haven't grown at all, perhaps.
എന്നാൽ മറ്റുള്ള ഏരിയയിൽ മറ്റുള്ള ഭാഗങ്ങളിൽ നാം എവിടേക്കാണ് വളർന്നു വരാതിരിക്കുന്നത്? അത് ചിന്തിക്കുക, അത് ശ്രദ്ധിക്കുക.
We have to think now, for example.
നാം ഉദാഹരണമായിട്ട് അങ്ങനെ ചിന്തിക്കണം.
How much of a burden do we have in our heart to share these wonderful truths that have changed our lives with other people?
നമ്മുടെ ജീവിതത്തെ മാറ്റിയ ഈ അത്ഭുതകരമായ സത്യം മറ്റുള്ളവരോട് പറയുവാൻ എത്രത്തോളം നിങ്ങളുടെ ഹൃദയത്തിൽ ഭാരമുണ്ട്?
At any amount of personal cost or inconvenience,
നിങ്ങളുടെ ആ വ്യക്തിപരമായിട്ടൊരു വില കൊടുത്ത് നിങ്ങളുടെ ബന്ധപ്പാടുകൾ നടുവിൽ നിങ്ങൾ എത്രത്തോളം ഭാരമുണ്ടായിരുന്നു?
That is the first thing that we see in Jesus Christ.
അതാണ് യേശുക്രിസ്തുവിനെ ആദ്യമായിട്ട് കാണുന്നത്.
See, when we talk about following Jesus, we all are very strong. I'm talking about following Jesus.
യേശുക്രിസ്തുവിനെ പിന്തുടരുക എന്ന് പറയുമ്പോൾ വളരെ ശക്തമായിട്ട് നമുക്ക് അതിനോട് യോജിക്കുക.
What is the first thing that Jesus did?
യേശുക്രിസ്തു ആദ്യമായിട്ട് ചെയ്തത് എന്താണ്?
Can you think of the first thing that Jesus did?
നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുമോ കർത്താവ് യേശുക്രിസ്തു ആദ്യമേ ചെയ്തത്?
Most people in the world will say, well, he got baptized and he turned the water into wine.
പല ആളുകളും പറയുമായിരിക്കും, യേശു ക്രിസ്തു ജലത്തിൽ സ്നാനപ്പെട്ടു, ആ കനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കി എന്ന്.
Of course, we are cleverer than that.
എന്നാൽ തീർച്ചയായും നാം അവരെക്കാളും മിടുക്കന്മാരാണ്.
We'll tell them, hey, that was when he was 30 years old. What about before that?
നാം ഒരുപക്ഷെങ്കിൽ പറയുമായിരിക്കും, യേശു ക്രിസ്തു അത് ചെയ്തത് 30 വയസ്സായപ്പോഴാണ്, എന്നാൽ അതിനു മുൻപ് എന്താണ് നടന്നത്?
And then we say, you know, when he was a child, he submitted to his parents.
നാം ഇങ്ങനെ പറയും, അവന് യേശു ക്രിസ്തു ഒരു കുട്ടിയായിരുന്നപ്പോൾ തന്റെ മാതാപിതാക്കൾക്കു കീഴ്പ്പെട്ടു.
That's right.
അതും കറക്റ്റ് ആണ്.
But we have to go even before that.
എന്നാൽ അതിനു മുൻപ് നാം കടന്നു ചെല്ലേണ്ടിയിരിക്കും.
Which we may not have thought of also.
നാം ഒരിക്കൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ്.
What about before he was a child?
യേശു ക്രിസ്തു ആ കുട്ടിയാകുന്നതിന് മുൻപുള്ള സമയം,
when he was in heaven,
സ്വർഗത്തിലായിരുന്നപ്പോൾ,
what did he do?
എന്താണ് അവിടെ ചെയ്തത്?
He thought,
യേശു ക്രിസ്തു ചിന്തിച്ചു,
I have all this wonderful life here in heaven.
ഈ മനോഹരമായ ജീവിതം എനിക്ക് സ്വർഗത്തിലുണ്ട്.
Those poor people on earth, look at the miserable life they live there.
ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ വളരെ ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന ജീവിതങ്ങളെയാണ്
എനിക്ക് കണ്ടത്. I cannot sit here and enjoy all this much.
എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് മാത്രമായിട്ട് ഈ സ്വർഗത്തിലെ ആത്മീയ
ആസ്വദിക്കാൻ, I must go down and bring them to this life.
Yana nichayamayum thaalekku poyita ee jeevanilekku jeevathilekku avare kooti kondu varukkanam.
Maybe 99% of them won't be interested in listening to
me. Pakshengile 98% aalukalum enne shraddhikkathilla.
That's okay. For the sake of that 1% I'll go.
Ennala aa 1% aalukalkku vendi njan thaalekku povunu.
That is what Jesus did before he became a child.
അതാണ് യേശുക്രിസ്തു ഒരു കുട്ടിയാകുന്നതിന് മുൻപായി യേശുക്രിസ്തു ചെയ്തത്.
When we begin to follow Jesus,
നാം യേശുക്രിസ്തുവിനെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നു.
Where is it that he started?
നിങ്ങൾ യേശുക്രിസ്തു എവിടെയാണ് തുടങ്ങിയത്?
This is where he started.
ഇവിടെയാണ് യേശുക്രിസ്തു തുടങ്ങിയത്.
Other people must have what I have.
എനിക്ക് ഉള്ളത് മറ്റുള്ളവരും അനുഭവിക്കണം.
And even if it means a lot of personal cost and inconvenience to me, I must do it.
എത്രത്തോളം അതില് എനിക്ക് വ്യക്തിപരമായ നഷ്ടവും ബുദ്ധിമുട്ടുകളും ബന്ധപ്പാടുമുണ്ടെങ്കിലും.
And you know how much it costs him.
നിങ്ങൾക്കറിയാമോ എത്രത്തോളം അതിന് വില കൊടുക്കേണ്ടതായിട്ട് വന്നു.
But he said, that's fine, I'll do it.
യേശുക്രിസ്തു പറഞ്ഞു, യേശുക്രിസ്തു ചെയ്യുവാൻ,
I want them to be here.
അവർക്ക് അവരെ ഇവിടെ കൊണ്ടുവരണം അതിനു വേണ്ടി.
And even if he speaks to 100 people and only one person listens and comes here, he said, that's fine.
ഒരുപക്ഷെങ്കിലും 100 പേരോട് സംസാരിച്ചിട്ട് ഒരു വ്യക്തി മാത്രം ഇവിടെ കടന്നു വരുന്നെങ്കിലും അത്
മതിയാണ്.
ആയിരക്കണക്കിന് ആളുകളോട് യേശു ക്രിസ്തു സന്ദേശങ്ങൾ പകർന്നു കൊടുത്തു.
And yet only 120 waited on the day of Pentecost finally for the baptism of the Holy Spirit.
പരിശുദ്ധാത്മ സ്നാനത്തിനു വേണ്ടി വെറും 120 പേര് മാത്രമാണ് അന്ന് അവിടെ കാത്തിരുന്നത്.
I think that must have been 1% of the number of people he preached to.
ഒരുപക്ഷെങ്കിലും യേശു ക്രിസ്തു പ്രസംഗിച്ച ആ മൊത്തം ജനക്കൂട്ടത്തിന്റെ 1% മാത്രമായിരിക്കാം അന്ന് പെന്തക്കോസ്ത്.
I'm sure he preached to at least 12,000 people.
എനിക്ക് ഉറപ്പായിട്ട് പറയുവാൻ കഴിയും എന്നാണ് 12,000-ൽ അധികം ആളുകളോട്
പറഞ്ഞിട്ടുണ്ട്. 5,000 men plus women and children, that itself must have been about 10,000.
5,000 പേർക്ക് അപ്പം കൊടുത്തപ്പോൾ അവിടുത്തെ നമുക്ക് കാണാൻ കഴിയും 5,000 പുരുഷന്മാരും 5,000 സ്ത്രീകളും തന്നെ കുട്ടികളും 10,000-ൽ അധികം ആളുകൾ ഉണ്ടായിരുന്നു.
Only 1% of that crowd came to me wait for the day of Pentecost.
എന്നാൽ ആ ജനക്കൂട്ടത്തിന്റെ 1% ആളുകൾ മാത്രമാണ് പെന്തക്കോസ്താൽ കാത്തി.
He still felt it was worth it.
അപ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ
And if I have a burden, Lord, this wonderful life has changed me.
എനിക്ക് അങ്ങനെ ഒരു ഭാരം, ഹൃദയഭാരം എന്നെ എന്റെ ജീവിതത്തെ മാറ്റി ഹൃദയഭാരം ഉണ്ടെങ്കിൽ,
I must communicate it with others.
മറ്റുള്ളവരോട് പറയുവാൻ ഞാൻ സന്നദ്ധനായിരിക്കണം.
Maybe I don't have the ability to communicate.
ഒരുപക്ഷെങ്കിലും മറ്റുള്ളവരോട് പറയുവാനുള്ള കഴിവോ സാധനമോ എനിക്കില്ലായിരുന്നു.
We had a brother in our church.
ഞങ്ങളുടെ സഭയിൽ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു.
Years ago.
ചില വർഷങ്ങൾക്ക് മുൻപായി.
He had absolutely zero ability to speak God's word.
ദൈവവചനം സംസാരിക്കാൻ ഒട്ടുമേ കഴിവില്ലാത്തൊരു സഹോദരൻ.
But he had a tremendous burden to share these wonderful truths with others.
എന്നാൽ ഈ അത്ഭുതകരമായ സത്യം മറ്റുള്ളവരോട് പങ്കുവെക്കുവാനായിട്ട് വളരെയധികം ഭാരമുള്ള സഹോദരൻ.
He go visiting the homes of his friends and relatives.
തന്റെ കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും വീട്ടിൽ കടന്നു പോകുമ്പോൾ,
and take a little paper card with him.
ഒരു പേപ്പർ കാർഡുമായിട്ട് പോകും.
This is more than 25 years ago.
25 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്.
Tape of one of my messages.
ആ സഹോദരന്റെ ഒരു സന്ദേശം ആ കാസറ്റ് അങ്ങോട്ടിട്ടു.
And then he go to visit a home.
ഒരു വീട്ടിലേക്ക് പോകും.
Unbeliever or nominal Christian.
ഒരു പക്ഷേ അവിശ്വാസിയോ അല്ലെങ്കിൽ
സാധാരണക്കാരനായിട്ട്
ഇങ്ങനെ പറയും, നിങ്ങൾക്ക് ഒരു അരമണിക്കൂറുണ്ടോ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനുള്ളത്.
And they say, okay.
അവർ പറയും ശരി.
And he say, I can't say it as well as this brother can say it.
ഈ സഹോദരൻ പറയുന്നത് പോലെ അത്രയും നല്ല ഭംഗിയായിട്ട് എനിക്ക് പറയുവാൻ കഴിയില്ല.
This is what I want you to hear.
നിങ്ങൾ ഇത് കേൾക്കണം, അതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
And he press the play button and he already got permission for half an hour, right? So
അര മണിക്കൂറുള്ള അനുവാദം കിട്ടിയിട്ട് ആ പ്ലേ ബട്ടൺ പ്രസ് ചെയ്യും.
And that's it. And then he leave that with them, that message.
ആ സന്ദേശം അവിടെ കേൾക്കും.
Then he go to another house.
മറ്റൊരു ഭാഗത്തിലേക്ക് കടന്നു പോകുന്നു.
It's much easier for us.
നമുക്ക് അതിൽ മേൽക്കുമാരി ചെയ്യുവാൻ കഴിയും.
The last conference I was telling the brothers in Bangalore.
കഴിഞ്ഞ കോൺഫറൻസിൽ ഞാൻ സഹോദരന്മാരോട് ഇങ്ങനെ പറയുകയായിരുന്നു.
I see a cup of coffee costs 5 rupees in the train.
ട്രെയിനിലെ ഒരു കപ്പ് കാപ്പിക്ക് 5 രൂപ ചെലവാകും.
I see here's a book.
ഇവിടെ നിങ്ങൾക്കൊരു
of mine which I want to offer at the cost of 5 rupees.
ഇവിടെ ഞാൻ എഴുതിയ ഒരു ബുക്ക് 5 രൂപയ്ക്ക് തരാൻ ആഗ്രഹിക്കുന്നു.
It costs much more than that, about 15 rupees or so.
ഒരു പക്ഷേ കൂടുതൽ ഇതിന് ചെലവായിരുന്നു.
But I'm giving it for 5 rupees.
ഞാൻ 5 രൂപയ്ക്ക്.
I want you to take 10 copies, 20 copies each.
മൊത്തം 20 അതിന്റെ പതിപ്പ് നിങ്ങൾ എടുക്കണം.
And pray
പ്രാർത്ഥിക്കുക.
And think of about 5 or 10 people in the new year to whom you can send this with prayer.
പുതിയ വർഷത്തിലെ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയോട് 10 or 15 ആളുകൾക്ക് ഇത് കൊടുക്കുക.
Is that a very difficult thing?
അത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണോ?
You must be having at least 10 people in the world for whom you have a little burden.
നിങ്ങൾക്ക് ഈ ലോകത്തിൽ 10 പേരെ കുറിച്ച് ഭാരമുള്ളവരെ കാണുമല്ലോ.
Have you done anything for them since the day God changed our lives?
നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയ ആ ദിവസം മുതൽ ഇന്ന് വരെ എന്തെങ്കിലും നിങ്ങൾ ആൾക്കാർ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടോ?
Don't you think 2005 is a good year to begin to do something for them?
നിങ്ങൾ കരുതുന്നല്ലേ 2005 എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു നല്ല കാര്യം ചെയ്യാനുള്ള ഒരു സമയമാണ്.
And when it costs us so little,
നമുക്ക് വെറും തുച്ഛമായ ഒരു കപ്പ് കാപ്പിയുടെ ചെലവ്.
And if you mail it, maybe one more cup of coffee.
നിങ്ങൾ അത് പോസ്റ്റേജിന്റെ സ്റ്റാമ്പ് ഒട്ടിച്ച് അയച്ചു കൊടുക്കുമ്പോൾ ഒരു കപ്പ് കാപ്പിയുടെ വില കൂടി ആയിരിക്കും.
Living in the same town, then only one cup of coffee.
നിങ്ങൾ താമസിക്കുന്ന പട്ടണത്തിൽ താമസിക്കുന്നെങ്കിൽ ഒരു കപ്പ് കാപ്പിയുടെ ചെലവേ ആവുള്ളൂ.
With prayer,
പ്രാർത്ഥനയോടുകൂടി,
and then follow it up, packing him 45 rupees, I'll give it to you free, but let's reach out to these people.
ഞാൻ പറയുന്ന ഒരു പക്ഷേങ്കിൽ 5 രൂപ തരുവാൻ കഴിയുന്നെങ്കിൽ സൗജന്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ കഴിയും. കാരണം എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്ന
ആളുകൾ
അതാണ് യേശുക്രിസ്തുവിന്റെ ആത്മാവ് എന്ന്
പറയുന്നത്. What we got,
എനിക്ക് ലഭിച്ചത്, നമുക്ക് ലഭിച്ചത് മറ്റുള്ളവർക്കും ലഭിക്കണം.
Of course, if you got nothing, then you got nothing to tell.
തീർച്ചയായും നിങ്ങൾക്കൊന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് പറയുവാൻ.
I hope you got something after coming to the church.
ഞാൻ വിശ്വസിക്കുന്നത് സഭയിൽ കടന്നു വന്ന ശേഷമായിട്ട് നിങ്ങൾക്ക് അല്പമെങ്കിലും ലഭിച്ചതാണെന്നാണ്.
Even if you stop yelling at your wife, that's one step forward.
ഒരു പക്ഷേ നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ കോപിക്കാതിരിക്കുന്നത് അത് ആദ്യ പടിയാണ്.
Help other people to stop yelling at their wives.
മറ്റുള്ളവരെ മറ്റുള്ള ഭർത്താക്കന്മാരെയും അവരുടെ ഭാര്യമാരെയും കോപിക്കുന്നതിൽ നിന്നും നിങ്ങൾക്ക്
തടയുവാനും
നിങ്ങളെ നിങ്ങളെ മറ്റുള്ളവരെ ഭാര്യമാര് നിങ്ങളോട് വളരെ നന്ദിയുള്ളവരായിരിക്കും.
See, I'm just saying, we can be so strong in preaching all these things and utterly weak in this area.
ഞാൻ പറഞ്ഞു തന്നെ മറ്റു പല ഭാഗങ്ങൾ നാം വളരെ ബലപ്പെട്ടതായിരിക്കും, എന്നാൽ ചില ഭാഗങ്ങൾ നാം വളരെ ബലഹീനമായിരിക്കും.
And that's why I find in a lot of our churches,
അതാണ് നമ്മുടെ മിക്ക സഭകളിൽ ഞാൻ കാണുന്നത്,
many people are absolutely content with the number of people we have.
പല ആളുകളും അവിടെ കൂടി വരുന്ന ആളുകളിൽ വളരെ തൃപ്തന്മാരാണ്, തൃപ്തിയുള്ളവരാണ്.
You know, Peter said to Jesus on the Mount of Transfiguration,
മരുരൂമലയില് പത്രോസ യേശു പറഞ്ഞൊരു കാര്യം,
ദിസ് ഈസ് എ ഗ്രേറ്റ് പ്ലേസ് ടു ബി,
ഇവിടെ ഇവിടെ ആയിരിക്കുന്നത് ഏറ്റവും മനോഹരമായ,
യു ആർ ഹിയർ,
യേശു ഇവിടെയുണ്ട്.
വി ഹാവ് ഗോട്ട് ദീസ് ടു ഗ്രേറ്റ് പ്രീച്ചേഴ്സ് മോസസ് ആൻഡ് എലിയാ ആൾസോ വിത്ത് അസ്.
മോശയും ഏലിയാവും വലിയ പ്രവാചകന്മാർ നമ്മോടൊപ്പം ഇവിടെയുണ്ട്.
ആൻഡ് ദിസ് യു നോ 3 Peter, James, John, 6 of us can stay here for the rest of our life.
പത്രോസും യാക്കോബും യോഹന്നാനും നമ്മുടെ ഞങ്ങളുടെ ജീവിതത്തിലെ മറ്റു സമയങ്ങളിലൂടെ തന്നെ ചെലവഴിക്കാമെന്ന് പറഞ്ഞു.
ആൻഡ് ജീസസ് സെഡ് നോ,
യേശുക്രിസ്തു പറഞ്ഞതോ അല്ല,
ഡീമൺ പൊസസ്ഡ് പീപ്പിൾ ഇൻ ദ വാലി, വി ഗോട്ട് ഗോ ആൻഡ് ഹെൽപ് ദം,
അവിടെ താഴ്വരയിൽ ഭൂതം ബാധിച്ച ആളുകളുണ്ട് അവരെ സഹായിക്കേണ്ടതായിരിക്കുന്നു.
ദാറ്റ്സ് ഓൾവേസ് വാട്ട് ദ ലോർഡ് സേസ് വെൻ വി സേ, ലോർഡ് ഇറ്റ്സ് ഗുഡ് ഫോർ അസ് ടു ബി ഹിയർ, കീപ് ഓൺ ഹാവിംഗ് മീറ്റിംഗ് കോൺഫറൻസസ്, 25 ഇയേഴ്സ് വി കീപ് ഓൺ ഗോയിങ് ഓൺ ആൻഡ് ഓൺ ആൻഡ് ഓൺ.
അതിനാണ് കർത്താവ് നമ്മോടും പറയാനുള്ള, തുടർച്ചയായിട്ട് യോഗങ്ങളും മീറ്റിംഗുകളും കോൺഫറൻസും നടത്തി ഇവിടെ തന്നെ ആയിരിക്കുമ്പോൾ കർത്താവ്
നമുക്ക് ബിൽഡ് ഔർ ലിറ്റിൽ ടാബർനാക്കിൾസ് ആൻഡ് സേ ഇറ്റ്സ് ഗുഡ് ഫോർ അസ് ടു ബി ഹിയർ ആൻഡ് വി തിങ്ക് വി ആർ വെരി സ്പിരിച്വൽ.
നമുക്ക് നമ്മുടേതായ സമാഗമന കൂടാരം ഉണ്ടാക്കിയിട്ട് നമുക്കത് സന്തോഷമായിരിക്കുവാനായിട്ട് കഴിയും.
ദ നീഡ് ഇസ് സോ ഗ്രേറ്റ്,
ആവശ്യം വളരെ വലുതാണ്.
ജീസസ് സെഡ് ലിഫ്റ്റ് അപ്പ് യുവർ ഐസ് ആൻഡ് ലുക്ക് അറ്റ് ദി ഫീൽഡ്സ്, ദേ ആർ വൈറ്റ് ആൻഡ് ദി ഹാർവെസ്റ്റ്.
യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങളുടെ തലകളെ ഉയർത്തി നോക്കുക, ആ കൊയ്ത്ത് കാലത്ത് സമയമായിരിക്കുന്നു എന്നാണ്.
യു ഹാവ് എ ബർഡൻ,
നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഭാരമുണ്ടോ,
ഡു വാട്ടെവർ യു കാൻ,
നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും.
യു നോ, യു കാൻ ബി എ മദർ അറ്റ് ഹോം, സേ വാട്ട് കാൻ ഐ ഡു, ഐ ആം ഓൾവേസ് അറ്റ് ഹോം.
ഒരു പക്ഷേങ്കിൽ നിങ്ങൾക്ക് സഹോദരിമാരെ അമ്മമാർക്ക് വീട്ടിലൊക്കെയാണ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ചേക്കാം.
യു ഹാവ് 10 മിനിറ്റ്സ് എ ഡേ ടു റൈറ്റ് എ ലെറ്റർ ടു സംബഡി,
നിങ്ങൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഉണ്ടോ മറ്റുള്ളവർക്ക് വേണ്ടി എഴുതുവാനായിട്ട്,
എ ലെറ്റർ ഓഫ് എൻകറേജ്മെന്റ് പെർഹാപ്സ്,
ഒരു പക്ഷേങ്കിൽ ഉത്സാഹത്തിന്റെ ഒരു കത്ത്
എഴുതുക, എ ലെറ്റർ ഓഫ് ഷെയറിംഗ് വിത്ത് സംവൺ സംതിങ് യു ഹേർഡ് ഇൻ ദി മീറ്റിംഗ്,
നിങ്ങൾ യോഗത്തിൽ കേട്ടത് മറ്റുള്ളവരെ പങ്കിടുവാനായിട്ട് ഒരു 10 മിനിറ്റ്
എഴുതുക. ഐ റിസീവ് സംതിങ് ഐ മസ്റ്റ് ഗിവ് ഇറ്റ് ടു സംബഡി,
അതാണ് യേശു ക്രിസ്തുവിന്റെ ആത്മാവ് എനിക്ക് ലഭിച്ചത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടതായിട്ട്.
യു നോ വൈ മെനി ഓഫ് അസ് ആർ ക്രിസ്ത്യൻ ലൈഫ് ഇസ് സോ ഡ്രൈ,
നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് പല ക്രിസ്തീയ ആളുകളുടെയും ജീവിതം ഉണങ്ങി വരേണ്ടിയിരിക്കുന്നത്?
പ്രോബ്ലം ചാപ്റ്റർ 11.
Proverbs chapter 11 and verse
13. Proverbs chapter 11 and verse 25.
And 25th vakyathil
the last part it says, he who waters others will be watered also himself.
Aa vakyathil nodavulta vakyam ingane vaayikkunu, thanichittunavana thanukkittum.
That means you pour water on others, God will pour water on you.
Adale aathroma parayunna ningala maathru vekke thanichittumbola deivam ningale thanichittumennaanu.
I have for many many years had a great longing in my life.
എന്റെ ജീവിതത്തിൽ വളരെ വർഷങ്ങളായിട്ട് എനിക്ക് വലുതായിട്ട് വാഞ്ചയുണ്ട്, ആഗ്രഹമുണ്ട്.
That I should never be dry even one day.
ഒരിക്കൽ പോലും ഒരു ദിവസം പോലും ഉണങ്ങി വരണ്ട ഒരു അനുഭവത്തിൽ ആയിരിക്കരുത് എന്ന് ഒരു ആഗ്രഹം വർഷങ്ങളായിട്ട് എനിക്കുണ്ട്.
Because I read in the Bible that it's possible to be a tree like that, it is always fresh.
ഞാൻ ബൈബിളിൽ വായിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വൃക്ഷം
always fresh. Fresh, green.
പച്ചപ്പുള്ള വൃക്ഷമായിരിക്കുന്നത് പോലെ.
You read two passages like that in Psalm 1 and Jeremiah 17.
About
a tree which is always green and always ready to produce fruit.
എല്ലാ കാലത്തും ഫലം കായ്ക്കുന്ന, എല്ലാ സമയത്തും ഫലം തരുന്ന വൃക്ഷത്തെ കുറിച്ച്.
And that's the picture of how God wants me to be.
നാം എങ്ങനെയായിരിക്കണമോ ആ ഒരു ദൈവം കാഴ്ചവെച്ചു.
In the early years of my Christian life, I used to have frequent periods of dryness.
എന്റെ ക്രിസ്തു ജീവിതത്തിന്റെ ആരംഭ സമയങ്ങളിൽ മിക്കപ്പോഴും ഉണങ്ങിയ വളരെ അനുഭവം ഉണ്ടായിരുന്നു.
But now, for many, 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 many years, it's never been like that in my life.
എന്നാൽ ഇന്ന് പല വർഷങ്ങളായിട്ട് അങ്ങനെയുള്ള ഒരു അനുഭവം എനിക്കില്ല.
God's been watering me all the time.
ദൈവം എനിക്ക് ആവശ്യമായ തണുപ്പ് തന്നുകൊണ്ടേയിരിക്കും.
But there's only one reason.
അത് ഒരു കാരണമേ ഉള്ളൂ.
Whatever God gives me, I pass on to other people.
ദൈവം എനിക്ക് തരുന്നത് ഞാൻ പെട്ടെന്ന് തന്നെ മറ്റുള്ളവർക്ക്
water others and other people, God waters me.
ഞാൻ മറ്റുള്ളവർക്ക് ആവശ്യമായ തണുപ്പ് കൊടുക്കുമ്പോൾ ദൈവം എനിക്ക് തണുപ്പ്
കൊടുക്കും. I can tell you without any doubt,
ഒരു സംശയമില്ലാതെ,
if you are dry, it's because whatever God gives you, you keep to yourself.
നിങ്ങൾ ഉണങ്ങിയ വരണ്ട അവസ്ഥയാണെങ്കിൽ അത് മറ്റൊന്നുമല്ല, ദൈവം നിങ്ങൾക്ക് തന്നത്.
The Bible says, freely you receive, freely give.
തിരുവെഴുത്ത് പറയുന്നത് സൗജന്യമായിട്ട് ലഭിച്ചത് സൗജന്യമായിട്ട് തിരികെ.
But many Christians, possibly in our midst also,
പല ക്രിസ്ത്യാനികളും ഒരുപക്ഷേങ്കിലും നമ്മുടെ മധ്യത്തിലും,
you have freely received and you keep it to yourself.
സൗജന്യമായിട്ട് ലഭിച്ചത് നിങ്ങൾക്കായിട്ട് തന്നെ
കരുതുക. Why am I so dry sometimes?
ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടാകും, എന്തുകൊണ്ടാണ് എത്രത്തോളം ഞാൻ ഉണങ്ങിയ ഒരു അനുഭവത്തിലായി.
My brother once asked me,
ഒരിക്കലും സഹോദരനോട് ചോദിച്ചു,
Jack, how do you remember all these verses in the Bible?
സഹോദരൻ സാക്കെ, എങ്ങനെയാണ് തിരുവെഴുത്തിലെ വാക്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുന്നത്?
It's the same principle.
ഞാൻ പറഞ്ഞു, ഇതേ ഈ തത്വം തന്നെയാണ്.
Whenever I get a verse that God blesses me with,
എന്നെ എപ്പോഴൊക്കെ ദൈവം ഒരു വചന മുഖാന്തരം അനുഗ്രഹിച്ചു,
ഐ മേക്ക് ഷുവർ ഐ പാസ് ഇറ്റ് ഓൺ ടു സംബഡി എൽസ്.
മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് ഞാൻ
ആവശ്യം.
അത് ഒരു ഒരു പ്രസംഗ രൂപത്തിലല്ല.
ഇറ്റ് മേ ബി വൈൽ സിറ്റിംഗ് ടോക്കിംഗ് അറൗണ്ട് ദി ഡൈനിംഗ് ടേബിൾ.
ഒരു പക്ഷേ നിങ്ങൾ ടീമിനെ ചേർന്ന് സംസാരിക്കുമ്പോഴായിരിക്കാം.
ഓൾ ഓഫ് us sit talking to others, you may don't have to preach a sermon.
നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒരു വലിയ പ്രസംഗം ചെയ്യേണ്ട ആവശ്യമില്ല.
You can share a verse that bless you.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച ഒരു വാക്യം നിങ്ങൾക്ക്.
Do you know how many believers do that?
നിങ്ങൾക്കറിയാമോ എത്ര വിശ്വാസം
in our churches?
നമ്മുടെ സഭയിലാണ് ചെയ്യുന്നത്.
1%,
ഒരു ശതമാനം മാത്രമാണ്.
That's why the rest are dry.
അതുകൊണ്ടാണ് മറ്റേ ആളുകൾ എല്ലാവരും ഉണങ്ങിയ വരണ്ടേ അവിടെ.
We can boast that we are better than other churches.
എങ്ങനെ നമുക്ക് പറയുവാനായിട്ട് കഴിയും മറ്റുള്ള സഭക്കാരെക്കാൾ
മുമ്പിലാണ്? But there's so much of dryness in our lives.
നമ്മുടെ ജീവിതത്തില് എത്രയോ ഉണങ്ങിയ വരണ്ട അവസ്ഥയിലായിരിക്കുന്നു.
I want to encourage you, my brothers and sisters.
എന്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു.
Strengthen the things that are weak.
ബലഹീനമായിരിക്കുന്ന ഭാഗങ്ങളെ ബലപ്പെടുത്തിക്കൊള്ളുക.
Very often you find that type of exhortation in the New Testament.
പുതിയ നിയമത്തിലെ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രബോധനങ്ങൾ നമുക്ക് കാണുവാനുണ്ട്.
The book of Hebrews.
എബ്രായ ലേഖനത്തിൽ
and chapter 12
12th ayathile
and verse 12
avane 12th vaakyathile
yeah please read that
aagiyal thalarna kaiyum kolinja mulundalum nivarthuvin.
See what it's saying there.
Endanu ivada parayunnathu kelkkuva.
To strengthen what is weak.
Endana thalarndirikkunnathu.
You know you're strengthening what is already strong.
നിങ്ങൾക്കറിയാം നിങ്ങൾ എവിടെയാണ് ബലപ്പെട്ടിരിക്കുന്നത്.
Don't know you're strengthening that.
അത് ബലപ്പെടുത്തേണ്ട ആവശ്യമില്ല.
Strengthen what is weak.
എന്താണ് ബലഹീനമായിരിക്കുന്നത്.
That's what we need to do.
അതാണ് നാം ചെയ്യേണ്ടത്.
We need to say, Lord, what area in my life is weak?
കർത്താവോട് ചോദിക്കാം, കർത്താവേ എന്റെ ജീവിതത്തിൽ എവിടെയാണ് ഞാൻ ബലഹീനനായിരിക്കുന്നത്.
Are my knees weak and feeble?
എന്റെ ഗുണം താനാണോ?
കൈയും
കൊഴിഞ്ഞു കൊഴിഞ്ഞാലും
എന്റെ
മുഴുകാലാണോ ആ തള്ളുന്നിരിക്കുന്നത് കൊഴിഞ്ഞിരിക്കുന്നത്?
I need to strengthen that.
ഞാനെങ്കിൽ ബലപ്പെടുത്തേണ്ടിയിരിക്കുന്നു.
That means I need to pray. That's what it means.
അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു.
I think a lot of people in our midst are pretty weak in that area.
നമ്മുടെ മധ്യത്തില് അനേകർ ഈ ഒരു കാര്യത്തില് ബലഹീനരായിരിക്കുന്നു.
You know, Jesus spoke about fasting, praying, and giving in Matthew chapter 6.
മത്തായിയുടെ സുവിശേഷത്തില് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, കൊടുക്കുന്ന കാര്യത്തെ കുറിച്ചും പറഞ്ഞു.
In the first 18 verses.
അതിന്റെ ആ 18 വാക്യങ്ങളില്
first he spoke about giving.
കൊടുക്കുന്നതിനെ കുറിച്ചും,
then he spoke about praying.
പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചും,
then he spoke about fasting.
പിന്നീട് ഉപവസിക്കുന്ന കാര്യത്തെ കുറിച്ചും സംസാരിച്ചു.
And all these three things he said you must do in secret.
ഈ കാര്യങ്ങളെല്ലാം തന്നെ രഹസ്യത്തിൽ ചെയ്യണമെന്നാണ് യേശു കർത്താവ് ആവശ്യപ്പെട്ടത്.
Nobody must know about it.
മറ്റുള്ളവരാരും തന്നെ അറിയരുത്.
But you must give, you must pray, you must fast in secret.
നിങ്ങളെ രഹസ്യത്തിൽ കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും.
And concerning all these things,
ഈ കാര്യങ്ങളെ കുറിച്ച്
he said if you do it,
നിങ്ങൾ അത് ചെയ്യുന്നുവെങ്കിൽ
your heavenly father will repay you publicly.
സ്വർഗീയ പിതാവ് പരസ്യമായിട്ട് നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം തരും.
See verse 4.
അതിന്റെ നാലാം വാക്യത്തില്
your heavenly father will repay you.
ഇവിടെ പറയുന്ന രഹസ്യത്തിൽ കാണുന്നു നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം.
Again in verse 6 the last part.
ആറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണുന്നു നിന്റെ പിതാവ്.
And again in verse 18 the last part.
പതിനെട്ടാം വാക്യത്തിൽ വീണ്ടും കാണുന്നു രഹസ്യത്തിൽ കാണുന്നു നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും.
The father sees these three areas in secret in our life.
പിതാവ് നമ്മുടെ ജീവിതത്തില് രഹസ്യമായിരിക്കേണ്ട ഈ മൂന്ന് കാര്യങ്ങൾ.
You don't know, I don't know.
ഇനി ചോദ്യങ്ങൾക്കും അറിയത്തില്ല.
How much you give,
നിങ്ങള് എത്രയാണോ കൊടുത്തത്,
how you give,
എങ്ങനെയാണ്?
I'm not talking only about money.
ഞാന് ധനത്തെ കുറിച്ച്.
Now a lot of people, when they talk about giving, they only think of money.
ഒരുപാട് ആളുകൾ കൊടുക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവര് ധനത്തെ കുറിച്ച്
സംസാരിക്കും. That is one aspect.
അത് ഒരു കാര്യം മാത്രമാണ്.
He is talking about helping the poor in Matthew 6.
മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായത്തില് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനെ കുറിച്ചാണ്
പറയുന്നത്.
ആത്മീയമായിട്ട് ദരിദ്രരായ കുറിച്ച് പറയുന്നു.
I can give my time.
എന്റെ സമയം കൊടുക്കുക.
I can give my energy.
എന്റെ ഊർജം കൊടുക്കുവാൻ.
I can give up my conveniences.
എന്റെ ആ സൗകര്യങ്ങളെ വേണ്ടെന്ന്.
Or my money.
എന്റെ സമ്പത്ത്.
To help people who don't have as much as I have.
എനിക്ക് ഉള്ളതുപോലെ എനിക്കുള്ളതിന്റെ അത്രയും ഉള്ളതുപോലെ ഇല്ലാത്തവർക്ക് സഹായിക്കുവാൻ.
That is a poor person.
ആ ഒരു ദരിദ്രരായ ഒരു വ്യക്തിക്ക്.
Spiritually, that means someone who doesn't have this wonderful life that I've got, he's a poor person.
ഈ അത്ഭുതകരമായ ജീവിതം ജീവൻ എനിക്ക് ലഭിച്ച ആ മറ്റൊരു സഹോദരൻ ഇല്ലെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുവാനാണ്.
He's a poor person.
അവന് ദരിദ്രനാണ്.
And I have to give secretly time, energy, effort, money, whatever it is, to help that person.
ആ വ്യക്തിയെ സഹായിക്കുവാനായിട്ട് സമ്പത്തും സമയം ഊർജ്ജം എല്ലാം തന്നെ രഹസ്യമായി.
It will come out of a burden.
അതൊരു ഭാരമായി.
Give him this wonderful gospel.
ഈ അത്ഭുതകരമായ
the full gospel.
അത്ഭുതകരമായ ഈ പൂർണ്ണ സത്യസത്യമായിട്ട്.
I need to live in a prayer life of communication with God in secret all the time.
അതോടൊപ്പം തന്നെ ദൈവത്തോട് രഹസ്യമായിട്ട് പ്രാർത്ഥന ജീവിതമുള്ള ഒരു വ്യക്തിയായിരിക്കും.
Keeping a clear conscience.
എനിക്ക് ഒരു നല്ല മനസ്സാക്ഷിയുള്ള.
And I need to fast.
എന്നിട്ട് ഞാൻ ഉപവസിക്കേണ്ടിയിരിക്കുന്നു.
You know, that's an area which we're not very strong.
ആ ഒരു ഭാഗം നാമ ബലമുള്ളവരല്ല.
I don't know how strong you are.
എനിക്കറിയത്തില്ല എത്രത്തോളം നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ശക്തരാണ്.
Jesus never commanded it.
യേശു ക്രിസ്തു അതങ്ങനെ ഒരിക്കലും ആജ്ഞാപിച്ചില്ല.
Because he never gave commands like the Old Testament, thou shalt do this and thou shalt do that and thou shalt do the other
thing. ഒരിക്കൽ പോലും കർത്താവ് യേശു ക്രിസ്തു പഴയ നിയമത്തെ പോലെ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് വലിയ ആജ്ഞയല്ല നമ്മള്.
You know, he just made general statements of what would make him happy.
പൊതുവായിട്ട് നമ്മെ എത്രത്തോളം
what would make him happy, what would make Jesus happy,
യേശു ക്രിസ്തുവിനെ സന്തോഷമുള്ളവാക്കുന്ന കാര്യങ്ങൾ പൊതുവായിട്ട്
left it to us to decide whether we want to make him happy or not.
എന്നാല് യേശു ക്രിസ്തുവിനെ സന്തോഷിപ്പിക്കണോ യേശു ക്രിസ്തുവിനെ പ്രസാദം തീർക്കണോ വേണ്ടായോ അത് നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു കാര്യമാണ്.
You know, like a father doesn't tell his children, you must give me a present for my birthday.
ഒരു പിതാവ് തന്റെ കുട്ടികളോട് എന്റെ ജന്മദിനത്തിൽ നിങ്ങൾ സമ്മാനം തരണം.
Or at least write a card to me.
കുറഞ്ഞ പക്ഷം ഒരു കാർഡെങ്കിലും എനിക്ക് തരണം.
But how happy a father will be, even if his 3-year-old writes a little card saying, "Happy birthday, Daddy."
Nala, ningal parayama 3 vayasulla kutti aanengal polum aa pidal etra sandoshamaayirikkum oru card nanikku lebikkumbol.
But if I tell my 3-year-old son,
"Nala, naan ende 3 vayasulla oru kuttiyoda parayana,
tomorrow is my birthday, you got to write a card and give him."
Nala, ende janmadinamaana enikku oru aashamsa card ekkittanam.
He says, "Oh, okay, he writes something, okay, here it is, Daddy."
Aa kutti endengil ezhuthum naala pidichu parayi.
That has no value to me. I'll throw it in the trash can.
Adu ottum thane oru vela illa. Njan oru aa binnilekku eduthu.
But if I never told him,
ennal njan orikkal polum angane parayathilla.
And he writes something.
Ennal angane ezhuthunnu vekkidan.
Even the money to buy a 10 rupee card or something, some old piece of paper he picks up and writes it.
10 rupee odda card medikkan paisa illa. Adu enne thumbu.
It really touches my heart.
Enna hrudayathil adu chirikkum thodu thane.
That's how it is with Jesus.
Angane thaniyana
he doesn't say, "Come on, now you must fast and pray to me."
യേശു ക്രിസ്തു ഇങ്ങനെ പറയത്തില്ല, നിങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഉപവസിക്കണം, ഇന്ന് പ്രാർത്ഥന ഒരിക്കലും
മാറ്റി തരും.
അതിനൊട്ടും തന്നെ ഒരു മൂല്യമോ വിലയും കാണത്തില്ല.
That's our Old Testament.
Adellam palinema varu.
Where God treated people like the manager of a factory. Come on, you do this, you do this, you do this.
ഒരു ഫാക്ടറിയിലെ മേലധികാരികളെ ഇടപെടുന്ന പോലെ ദൈവം ഇടപെട്ടത് പഴയത് മാത്രമാണ്.
But now,
എന്നാൽ ഇന്ന് നമുക്കായിട്ട് തന്നിരിക്കുന്നു.
He didn't never said, "Do you know there's not a single command in the Bible which says you must fast?"
നിങ്ങൾക്കറിയാമോ ബൈബിളിലെ പുതിയ നിയമത്തില് ഒരിടത്തും നിങ്ങൾ ഉപവസിക്കണം എന്നൊരു ആജ്ഞ ഒരു
കൽപ്പനയായിട്ടില്ല. Old Testament it was there.
പഴയ നിയമത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു.
Not in the new.
പുതിയ നിയമത്തിൽ അങ്ങനെയല്ല.
You, the Lord says, when you fast, do it like this.
നിങ്ങൾ ഉപവസിക്കുന്നുവെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്.
It's a vague, general type of way.
പൊതുവായിട്ട് ഇങ്ങനെ പറഞ്ഞു വിട്ടതേ ഉള്ളൂ.
And because that is the way he tests who all are serious about doing something that will make him happy.
അങ്ങനെയാണ് യേശു ക്രിസ്തു മറ്റുള്ളവരെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പരിശോധിക്കുന്ന ഒരു കാര്യം അങ്ങനെയാണ്.
We can think, why is God so happy if I don't eat my food one day? You can't understand that.
നിങ്ങൾക്കറിയാമോ അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം ആഹാരം കഴിച്ചില്ലെങ്കിൽ യേശു ക്രിസ്തു എങ്ങനെ സന്തോഷം വരുമെന്ന്.
I mean, I'm not happy if my son goes without food one day. How does that make me happy?
എന്റെ കുട്ടി ഒരു ദിവസം ആഹാരം കഴിക്കാൻ പോകുന്നുണ്ട്, എനിക്ക് ഒരിക്കലും സന്തോഷം.
Do I become more happy for 2 days he doesn't go without any food?
രണ്ടു ദിവസം ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ അതിസന്തുഷ്ടരായിരുമോ?
I used to be puzzled about this. You see, my mind works like this. How in the world is God happy if I don't eat my food for 2 days?
എങ്ങനെയാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്? എങ്ങനെയാണ് കർത്താവിന് വളരെ പ്രസാദം തോന്നുന്നത്?
And I discovered one wonderful truth.
ഞാൻ ഒരു അത്ഭുതകരമായ സത്യം കണ്ടുപിടിച്ചു.
That God's commands are never meant for him. It is for my benefit only that he does everything.
ഞാൻ മനസ്സിലാക്കിയ അത്ഭുത സത്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഉപദേശങ്ങൾ എന്ന് പറയുന്നത് എന്റെ നന്മയ്ക്കും വേണ്ടി മാത്രം.
When he says to us, "Love your enemy."
എന്നോട് പറയുകയാണ് ശത്രുക്കളെ സ്നേഹിക്കാൻ എന്ന് പറയുമ്പോൾ,
what benefit does God get from that if I love my enemy?
എന്ത് നന്മയാണ് ഞാൻ എന്റെ ശത്രുവിനെ സ്നേഹിക്കുമ്പോൾ കർത്താവിനെ കിട്ടുന്നത്?
But it does me a lot of good.
എന്നാൽ അത് എന്നിൽ ഒരുപാട് നന്മ.
It makes me a much happier person.
എന്നെ ഒരുപാട് സന്തോഷമാക്കി മാറ്റും.
And it makes me a much healthier person.
എന്നെ അത് കൂടുതൽ ആരോഗ്യമുള്ളവനാക്കി മാറ്റും.
Because I can sleep peacefully at night.
എനിക്ക് രാത്രി കാലങ്ങളിൽ സമാധാനത്തോടെ ഉറങ്ങാനാണ്.
You know, you can sleep peacefully at night when you love your enemies.
നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ രാത്രി കാലങ്ങളിൽ സമാധാനത്തോടെ.
Because you are not carrying on imaginary conversations with that enemy like otherwise.
നിങ്ങൾ
imaginary conversations that have kept you awake at night.
നിങ്ങൾ ഇങ്ങനെയുള്ള തോന്നലുകളിൽ നിങ്ങളെ ഉറക്കം കെടുത്തിട്ടുണ്ടോ?
You are losing your health.
നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നു.
Love him, forgive him, forget it.
സ്നേഹിക്കുക, മറക്കുക.
Sleep peacefully at night. It's for your good only, he says.
രാത്രി സമയങ്ങളിൽ സമാധാനം തോന്നുവാൻ കഴിയും നിങ്ങളെ നന്മയ്ക്ക്.
You won't get ulcers in your stomach. Your food gets digested better. It's all for your good only.
നിങ്ങളുടെ നിങ്ങൾ കഴിക്കുന്ന ആഹാരം മുഖാന്തരമായിട്ട് അൾസറ ഒന്നും തന്നെ ബാധിക്കില്ല.
Because you love your enemy.
നിങ്ങളുടെ നന്മയ്ക്കാണ് പറഞ്ഞു ശത്രുക്കളെ സ്നേഹിക്കുന്നു.
Every command is for our good.
എല്ലാ യേശു ക്രിസ്തുവിന്റെ എല്ലാ കൽപ്പനകളും നമ്മുടെ നന്മ.
There are passions in our body which we cannot conquer.
നമ്മുടെ ജീവിതത്തിലെ ചില ആ പാഷൻസ് ചില വികാരങ്ങളുണ്ട് നമുക്കൊരിക്കലും കീഴ്പ്പെടുത്തുവാൻ കഴിയാത്തത്.
ആൻഡ് യു നോ സം ഓഫ് ദോസ് പാഷൻസ് ആർ സോ സ്ട്രോങ്, ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട് ഫോർ അസ് ടു കൺട്രോൾ ദം.
എന്നാൽ നിങ്ങൾക്കറിയാം ആ ചലങ്ങളുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ജയമെടുക്കുവാനായിട്ട് വളരെ പ്രയാസമാണ്.
കൺട്രോൾ ആൻ ആംഗ്രി ടങ് ബോയ്, ഹൗ ഡിഫിക്കൽട്ട്.
കോപാകുലമായ ആ ഒരു നാവിനെ അടുക്കുവാനായിട്ട്
ഇറ്റ് ടേക്സ് സം പീപ്പിൾ 10-15 ഇയേഴ്സ്. ഈവൻ ബിലീവേഴ്സ്,
വിശ്വാസികൾ പോലും 10-15
വർഷം അടുക്കുവാൻ. Some people are believers for 50 years, they die without overcoming.
ചില ആളുകൾ 50 വർഷമായിട്ട് വിശ്വാസികളായിട്ട് പോലും ആ ഒരു അവസ്ഥ തന്നെ മരിച്ചു പോകുന്നു.
Or controlling our eyes.
നിങ്ങളുടെ കണ്ണുകളെ
നിയന്ത്രിക്കുവാനായി.
പത്തോ പതിനഞ്ചോ വർഷം എടുക്കും കണ്ണോ.
And other people, believers, die at the age of 80 without conquering it.
എന്നാൽ ചില ആളുകൾ 80 വയസ്സായിട്ട് അതിന്റെ ജയം എടുക്കുവാൻ കഴിയാതെ ആ രോഗത്തിൽ
മാറ്റം.
പ്രത്യേകിച്ച് നമ്മുടെ നാവും നമ്മുടെ കണ്ണും വളരെ ബലമുള്ളതാണ്.
അതുകൊണ്ട്
കർത്താവ് പറയുന്നത്
സംതിങ് ഈസി,
അതുകൊണ്ട് വളരെ എളുപ്പത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം.
വയറ്
കണ്ണിനേക്കാളും നാവിനേക്കാളും എളുപ്പമുള്ളതാണ് നമ്മുടെ ഉദരം എന്ന് പറയുന്നത്.
Tell your stomach to listen to you one or two days and you'll find you'll be able to tell your tongue and your eye also after that.
നിങ്ങളുടെ ഉദരത്തെ നിയന്ത്രിക്കുവാൻ കഴിയുന്നുവെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കണ്ണിന്മേലും നാവിന്റെ മേലും എടുക്കുവാനായിട്ട് കഴിയും.
I discovered that even fasting God says for my good, not for him.
ഞാൻ കണ്ടുപിടിച്ചൊരു സത്യം എന്ന് പറയുന്നത് ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് എന്റെ നന്മയ്ക്ക് വേണ്ടി കർത്താവ് പറഞ്ഞതായിരുന്നു.
I want to ask you, my dear brothers and sisters,
എനിക്ക് പ്രിയ സഹോദര സഹോദരന്മാരെ നിങ്ങളോട് ചോദിക്കുവാനുള്ളത്,
ask God to show you the aspects of Christ in your life which are weak.
നിങ്ങളുടെ ജീവിതത്തില് യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തോടെ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തോട് എന്താണ് കുറവായിട്ടിരിക്കുന്നത്?
Is it reaching out to other people with the gospel?
മറ്റുള്ളവരെ അടുക്കിലേക്ക് സുവിശേഷമായിട്ട് കടന്നു ചെല്ലുന്നതാണോ?
Is it fasting?
അതോ ഉപവാസമാണോ?
Is it a lack of faith?
അതോ അവിശ്വാസമാണോ?
You know, we can criticize all these people saying, oh, they're always having faith for healing and money and all that.
നമുക്ക് മറ്റുള്ളവരെ ഒരുപാട് വിമർശിക്കുവാനായിട്ട് കഴിയും.
But the possibility is we probably have faith for nothing.
എന്നാല് നമുക്കൊന്നും തന്നെ വിശ്വാസമില്ലാത്ത അവസ്ഥയിലായിരിക്കും.
We don't have faith for victory over sin because we haven't got victory yet.
നമുക്ക് പാപത്തിന്റെ മേൽ ജയം എടുക്കുവാനായിട്ട് വിശ്വാസമില്ലാതിരിക്കാൻ കാരണം ഇതുവരെ അതിന്റെ മേൽ ജയം എടുക്കും.
And when we are sick, we have more faith in the doctor than we have in God.
നമുക്ക് ഒരു രോഗം വരുമ്പോൾ ദൈവത്തെക്കാൾ നമ്മുടെ വിശ്വാസം കൂടുതൽ ആ ഡോക്ടറിലായിരിക്കാം.
And when we run short of money, we borrow and beg. Because we have no faith in God.
നാം സാമ്പത്തികമായിട്ട് ഞെരുങ്ങുമ്പോൾ നാം കടങ്ങൾ വാങ്ങിച്ചിട്ട് ദൈവത്തിൽ ഒട്ടും വിശ്വസിക്കാതായിരിക്കാം.
And actually speaking, our faith may be very close to zero. It's like a man, you know, faith, the amount of faith you have is actually your spiritual bank account. Your spiritual bank account is how much faith you have.
നിങ്ങളുടെ ആ ആത്മീയമായ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് എത്ര വിശ്വാസത്തിന്റെ അളവ് തന്നെ കാണിക്കുന്നു.
I think for many of us it is minimum balance, just about enough to take us to heaven, that's all.
എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകളുടെ ബാലൻസ് എന്ന് പറയുന്നത് വളരെ മിനിമം ആണ്. സ്വർഗത്തിൽ
എങ്ങനെയാണ്?
ഇന്ത്യയിലാണെങ്കിൽ മിനിമം 500 രൂപ ഇടണം, അതാണ് മിനിമം അക്കൗണ്ട് എന്ന്
പറയുന്നത്. So we have a minimum balance in faith enough to take me to heaven. I believe Jesus died for my sins.
എനിക്ക് സ്വർഗത്തിൽ പോകുവാനായിട്ട് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. ആ ഒരു മിനിമം അക്കൗണ്ട് മാത്രമേ ഉള്ളൂ.
ബാങ്ക് അക്കൗണ്ട്
നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ആർത്തിക അക്കൗണ്ടിൽ
ഒരു
വിശ്വാസം വളർന്നു വരണം ആഗ്രഹിക്കുന്നു.
റോമാലേഖനം
1 അധ്യായത്തിൽ പറയുന്നു,
വേഴ്സ് 17,
17 വാക്യത്തിൽ,
ഹാവ് യു എവർ സീൻ ദിസ് വേഴ്സ്?
നിങ്ങൾ ഈ വാക്യം കണ്ടിട്ടുണ്ടോ?
ഫോർ ദ റൈറ്റസ്നെസ് ഓഫ് ഗാഡ് ഈസ് റിവീൽഡ് ഇൻ ദ ഗോസ്പൽ ഫ്രം ഫെയ്ത്ത് to faith.
ഇവിടെ പറയുന്നത് അതില് ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായി വിശ്വാസനായി കൊണ്ട് വെളിപ്പെടുത്തി.
Going from one degree of faith to another degree of faith.
വിശ്വാസത്തിന്റെ ഒരു അളവിൽ നിന്നും മറ്റൊരു അളവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു.
Like saying minimum balance is 500 rupees. Minimum balance is 500 rupees.
ഇങ്ങനെ മിനിമം ബാലൻസ് 500 രൂപ എന്ന് പറയുന്നത്.
But I'm going to add 100 rupees to that savings next month.
അടുത്ത മാസം അതിന്റെ പുറത്ത് ഞാൻ
600
അത് 600
I'm going to save another 100 rupees next month.
അടുത്ത മാസം ഞാൻ 100 കൂടി ലാഭം. രണ്ടാം മാസത്തിൽ എനിക്ക്
700.
കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ
I'm going to have enough money to build a house.
എനിക്ക് ഒരു വീട് വെക്കുവാൻ ആവശ്യമായ പൈസ ലഭിച്ചു.
That's how many of you built your house.
അങ്ങനെയാണല്ലോ നിങ്ങളിൽ പലരും നിങ്ങളുടെ ഭവനങ്ങൾ പണിതത്.
Why not do that spiritually?
അങ്ങനെയെങ്കിൽ ആത്മീയോ.
Why are we content with minimum balance?
എന്തുകൊണ്ടാണ് മിനിമം ബാലൻസ് നിങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നത്?
Why not identify these areas in our life where we are weak?
എന്തുകൊണ്ടാണ് ബലഹീനപ്പെട്ട ഭാഗങ്ങൾ
completely forget about criticizing all the other weaknesses in all the other Christian
groups?
Or even other weaknesses in other people in our own church? So-and-so doesn't know how to bring up his children.
So-and-so,
look at what they talk about. Look at how that sister is dressing. What is the use of talking about all this when you are living with your minimum safe balance in your bank account.
എന്ത് പ്രയോജനമാണ് നിങ്ങൾ ഇതൊക്കെയും വിമർശിച്ചിട്ടാ നിങ്ങൾ താമസിക്കുന്ന മിനിമം ബാലൻസ് ആണെങ്കിൽ.
I am suggesting a better way for you in 2005.
ഞാൻ 2005 വളരെ ഉത്തമമായ ഒരു വഴി ഞാൻ പറഞ്ഞു.
Stop being bothered by other churches and other people in your own church.
മറ്റുള്ളവരെ കുറിച്ച് നിങ്ങളുടെ സഭയിലെ മറ്റു വ്യക്തികളെ കുറിച്ച് നിങ്ങളെ മിണ്ടാതിരിക്കുക. നിങ്ങൾ
Lord, help me to increase my own bank account this year.
കർത്താവോട് പറയുക, കർത്താവേ ഈ വർഷത്തില എന്റെ ബാങ്ക് അക്കൗണ്ട് വളർത്തിക്കൊണ്ടു തന്നെ സഹായിക്കുക.
When you have more, you can bless other people.
നിങ്ങൾക്ക് അധികം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ അധികം അനുഗ്രഹിക്കുവാനായിട്ട് കഴിയും.
God will bring us into situations where our faith is exercised.
ദൈവം ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. നമ്മുടെ വിശ്വാസം എസ്റ്റാബ്ലിഷ് ആവുക.
I can think of numerous situations in my life I didn't know what to do.
എന്റെ ജീവിതത്തിൽ ഒട്ടനവധി സംഭവങ്ങൾ സാഹചര്യങ്ങൾ
വന്നിട്ടുണ്ട്.
ഞാൻ ദൈവത്തിലേക്ക്
തന്നെ
എന്റെ കുടുംബ
ജീവിതത്തില്
സഭയിലെ
ചിൽഡ്രൻ
കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ
ഫൈനാൻഷ്യൽ
സാമ്പത്തികമായ കാര്യങ്ങളിൽ
wonderful those experiences made me turn to God.
ആ അനുഭവങ്ങളൊക്കെ എന്റെ ദൈവത്തിലേക്ക് തിരിച്ചു വളരെ അത്ഭുതകരമായി.
My spiritual bank account increased.
എന്റെ ആത്മീയമായിട്ട് ബാങ്ക് അക്കൗണ്ട് വളരെ വളർന്നുകൊണ്ടേയിരുന്നു.
When you find a trial in your life,
നിങ്ങളുടെ ജീവിതത്തിൽ ശോധന നിങ്ങൾ അനുഭവിക്കുമ്പോൾ
turn to God,
ദൈവത്തിലേക്ക് തിരിയുക.
You will find your spiritual bank account increased.
നിങ്ങൾക്ക് കാണുവാൻ കഴിയും നിങ്ങളുടെ ആത്മീയ ബാങ്ക് അക്കൗണ്ട് വർദ്ധിച്ചു വരുന്നതായി.
I just mentioned 3-4 areas where we could be weak.
ഞാൻ മൂന്നോ നാലോ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പ്രതിപാദിച്ചത്.
I want to encourage you this year to really seek God, to say, Lord, show me where I am in that.
ഞാൻ നിങ്ങളെ ശരിക്കും ഈ വർഷം ഉത്സാഹിപ്പിക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ എവിടെയാണ് ഞാൻ ബലഹീനനായിരിക്കുന്നത്, അവിടെ ബാലൻസ് ചെയ്യേണ്ടതിനായിട്ട്.
I think of this picture of these Mr. Universe type of people, you know.
ഞാൻ
bodybuilders,
ശക്തിമാന്മാരുടെ
Have you seen these bodybuilders with one side full of muscles, the other side all skeletons?
നിങ്ങളെ കണ്ടിട്ടുണ്ടോ ഈ വലിയ ബോഡിബിൽഡർ ആളുകൾ ഒരു ശരീരത്തിൽ ഒരു ഭാഗം മുഴുവൻ നല്ല തടിച്ചു കൊടുത്ത മസിലുകളും മറ്റു ഭാഗത്തുകൊണ്ടും നല്ല ആസ്തി
മാത്രമായിട്ടുള്ളത്? ഒരിക്കൽ പോലും അങ്ങനെയുള്ള
ഒരു ക്രിസ്ത്യാനത്തിൽ മാത്രമേ കാണാറുള്ളൂ.
And what do you think of such a bodybuilder who still keeps on building up that wrong side, which is
alla bodybuilders ne kurichu ningalku endanu parannu oru varsham mathram balapaduthikkonu
keep on doing the same side.
Same adhe parichilam.
Even a child will say, hey, you're crazy man, this side which needs to be built up now.
Kutti yedu kuttikkum parayanu maru bhagathana nee vaguthikondu varandana.
You ask yourself,
ningal ningalodu
what are we preaching in our church for 52 weeks?
Endala കഴിഞ്ഞ 52 വർഷമായിട്ട് നമ്മൾ സഭയിൽ
സെയിം ലെഫ്റ്റ് സൈഡ് വിച്ച് സ്ട്രോങ് യു ആർ കീപ്പിംഗ് ഓൺ ബിൽഡിംഗ് ഇറ്റ് അപ്പ്. ദിസ് സൈഡ് ഇസ് ഓൾ ദി ടൈം
ബലപ്പെട്ടിരിക്കുന്ന ഇടതു വശത്തെ വീണ്ടും ബലപ്പെടുത്തുവാനാണോ അതോ ബലഹീനമായിരിക്കുന്ന വലതു വശത്തെ ബലപ്പെടുത്തുക?
യു ഡോണ്ട് ബിലീവ് മീ, ജസ്റ്റ് ആസ്ക് യുവർസെൽഫ് വാട്ട് യു പ്രീച്ച് ആൻഡ് ഹേർഡ് ഫോർ ദി ലാസ്റ്റ് 52 വീക്സ്.
നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിലോ 52 ആഴ്ചകളായിട്ട്
നിങ്ങൾ ഓൾമോസ്റ്റ് സർട്ടൻ വാട്ട് യു ഹേർഡ് ഇസ് ബിൽഡിംഗ് അപ്പ് വാട്ട് ഇസ് ഓൾറെഡി സ്ട്രോങ്.
ഞാൻ എനിക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്, ബലപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങൾ വീണ്ടും ബലപ്പെടുത്തണം. അതാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്. അത് തെറ്റാണ്, അത് മടയത്തരമാണ്.
അതുകൊണ്ട്
ഈ വർഷം കുറച്ചുകൂടി നമുക്ക് ഒരു ബാലൻസ്.
Lord, please show me which are the muscles that need development in my body.
ഏത് മസിലിനെയാണ് ഞാൻ വളർത്തിക്കൊണ്ട് ബലപ്പെടുത്തേണ്ടത്?
I want to do that. I find a lot of areas in my life that I
are
a little weak and I want to work on it this year.
എന്റെ ജീവിതത്തിലെ പല ഭാഗങ്ങളും ആത്മീയ ജീവിതത്തിൽ ഒരുപാട് ഭാഗങ്ങൾ ബലഹീനമായിരിക്കുന്നു, അത് ബലപ്പെടുത്തുവാൻ ഞാൻ
കർത്താവേ.
അങ്ങനെയെങ്കിൽ മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക്
കഴിയുകയുള്ളൂ.
നമ്മുടെ തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം.
Heavenly Father,
സ്വർഗീയ പിതാവേ,
we need light from your Holy Spirit.
എന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് ഞങ്ങൾക്ക് വെളിച്ചം ആവശ്യമാണ്.
Otherwise we can fool ourselves our whole life and wake up disappointed in eternity.
കർത്താവെ, ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ മടയപ്പെടുത്തിക്കൊണ്ട് നിത്യതയില തികച്ചും കർത്താവെ നിരാശജനകരായിട്ട് മാറാൻ പറ്റും.
Give us grace.
കർത്താവെ, കൃപ വരണമേ.
In Jesus' name.
യേശുവിന്റെ നാമത്തിൽ.
Amen.